إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, തൽഹത്ത് ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഖുറൈശികളുടെ കൂട്ടത്തിൽ വലിയ ധർമ്മിഷ്ഠനായിരുന്നു. നന്നായി സദഖ കൊടുക്കും. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ കൂട്ടുകാരെ പോലെ ആക്ഷേപത്തിനിരയായ ഒരു വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല. താങ്കളുടെ കൂട്ടാളികൾ, കൂട്ടുകാർ, അവരെക്കാൾ മോശപ്പെട്ട ഒരാളെ ഒരു വിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഭാര്യയുടെ ഈ സംസാരം കേട്ട സമയത്ത് തൽഹ ചോദിച്ചു, എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്റെ കൂട്ടാളികളാണ് ഏറ്റവും മോശക്കാരെന്ന് പറയാനുള്ള കാരണം? ഭാര്യയെ കൊടുക്കുന്ന മറുപടി, അറാഹും ഇത് ചനൈത്ത ലസിമൂക്ക, താങ്കളുടെ കയ്യിൽ നല്ല സമ്പത്തുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ സമ്പത്തുള്ള സമയത്ത്. വൈദ തകർച്ച ചറക്കൂക്ക, താങ്കൾ സമ്പത്തിന് ആവശ്യക്കാരനെ അല്ലെങ്കിൽ ഫക്കീറായാൽ അവർ നിങ്ങളെ വിട്ടേച്ചു പോകും. അത് ഞാൻ പലപ്പോഴായി കാണുന്നുണ്ട്. നിങ്ങളുടെ സമ്പത്ത് കണ്ടാണ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂട്ടാളികൾ, കൂട്ടുകാർ നിൽക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത സമയത്ത് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നില്ല എന്ന് ഭാര്യ പറഞ്ഞു. ആ സമയത്ത് തൊലഹ പറയുകയാണ്, തൊലഹത്ത് ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹം പറയുന്ന വാക്ക് നോക്കൂ, ഇങ്ങനെ ഒരു അനുഭവം നമ്മൾക്കാണ് ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ സമ്പത്തുള്ള സമയത്ത് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്, നമ്മൾക്കൊരു ആവശ്യം വന്നപ്പോ ആരുമില്ല, എല്ലാവരും പോയി, അല്ലെങ്കിൽ ആരും നമ്മളെ കാര്യം അന്വേഷിക്കാനില്ല. ഇത് ഭാര്യ ഒരു പരാതിയായി പറഞ്ഞപ്പോ ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി നോക്കും, ഹാദാ വല്ലാഹി മിൻ കറമി അഖ്ലാഖിഹിം, അല്ലാഹുവാണ് സത്യം, അത് അവരുടെ സൽസ്വഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ്. അവരുടെ നല്ല സ്വഭാവം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, അവരുടെ ഔദാര്യം കൊണ്ടാണ് അങ്ങനെ അത് സംഭവിച്ചിട്ടുള്ളത്. കാരണം യഅതൂനനാ ഫീ ഹാലി ഖുദ്റതിനാ അലാ ഇക്രാമിഹിം, നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നു. വയചുർഖൂനനാ ഫീ ഹാലി അജ്സിനാ അനിൽ ഖിയാമി ബിഹഖിഹിം, നമ്മൾക്ക് കൊടുക്കാൻ പറ്റാത്ത സമയത്ത് അവർ കണ്ടറിഞ്ഞു വരുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇമാം മാവർദി റഹിമഹുള്ള പറഞ്ഞു, ഈ ദൽഹ ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ ഈ കറം, അദ്ദേഹത്തിന്റെ ഈ ഔദാര്യം കാരണത്താൽ എങ്ങനെയാണ് അദ്ദേഹം ഇത് വ്യാഖ്യാനിച്ചത്? അവർ ചെയ്യുന്നത് വലിയ ചതിയാണ്, പ്രത്യക്ഷത്തിൽ വലിയൊരു ചതിയാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ വളരെ മോശപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. സമ്പത്ത് ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുക, ഒപ്പം നിൽക്കുക, കൂടെ കൂടുക, അദ്ദേഹത്തിന്റെ അടുത്ത് സമ്പത്തില്ല എന്ന് പറയുമ്പോൾ ഒഴിവാക്കി പോകും, എത്ര മോശപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ മോശപ്പെട്ട പ്രവർത്തനം ഇവർ ചെയ്യുമ്പോഴും തൊലഹത്ത് ഇബ്നു അബ്ദുറഹ്മാൻ അവരെ കുറിച്ച് നല്ലതാണ് വിചാരിക്കുന്നത്. എന്താ വിചാരിച്ചത്? അവർ നമ്മുടെ അടുത്തുള്ള സമയത്ത് ചോദിക്കാൻ വരുന്നു, ഇല്ലാത്ത സമയത്ത് അവർ കണ്ടറിഞ്ഞു മാറി നിൽക്കുന്നു എന്നുള്ളത്. ഇതാണ് അദ്ദേഹത്തിന്റെ വല്ലാത്തൊരു മനസ്സ്, ഇത് വല്ലാത്തൊരു മനസ്സാണ്. വഹാദാ വല്ലാഹി യദുല്ലു അലാ അന്ന സലാമത സ്വദ്രി റാഹത്തും ഫിദ്ദുനിയ, മനസ്സിൽ ഒരു കളങ്കവുമില്ലാത്ത ശുദ്ധ മനസ്സുള്ള ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു പറ്റിക്കലാണ്, വഞ്ചിക്കലാണ്, പക്ഷെ അതിനെപ്പോലും നല്ല രൂപത്തിൽ വ്യാഖ്യാനിച്ചു. സ്വന്തത്തിനുണ്ടായ അനുഭവമാണ് അത്. മനസ്സ് ശുദ്ധിയുള്ള സലാമത്തു സദ്ർ, മനസ്സ് കളങ്കമില്ലാത്ത സലീമായ മനസ്സുള്ള ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. ആ സലാമത്തു സദ്ർ എന്നുള്ളത് ദുനിയാവിൽ നമ്മൾക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. വഗനീമത്തുൽ ഫിൽ ആഖിറ, പരലോകത്ത് അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും, സ്വത്തായിരിക്കും. വഹിയ മിൻ അസ്ബാബി ദുഖൂലിൽ ജന്ന, ഇങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകും എന്ന് ഇമാം മാവർദി റഹിമഹുള്ള പറഞ്ഞു. സ്വർഗക്കാരെ കുറിച്ച് അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റിൽ പറയുന്നത് എന്താണ്? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലി ഇഖ്വാനാ അലാ സുറുരിൻ മുതഖാബിലീൻ, അവരുടെ മനസ്സിൽ വല്ല ഉറപ്പുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു എടുത്തു നീക്കും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ. പിന്നീട് അവർ പരസ്പരം സഹോദരങ്ങളെന്നോണം അവർ അങ്ങനെ നേരിട്ട് പരസ്പരം മുഖാമുഖം ഇരുന്നു കൊണ്ടാണ് അവർ കട്ടിലുകളിൽ ഇരുന്നു കൊണ്ട് സ്വർഗീയ സോഫകളിൽ ഇരുന്നു കൊണ്ട് അവർ പരസ്പരം ഇങ്ങനെ അഭിമുഖമായി ഇരുന്നു കൊണ്ട് അവർ സന്തോഷത്തോടുകൂടി ഒരുമിച്ചു കൂടുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അവരുടെ മനസ്സിലെല്ലാം പകയെടുത്തു കളയും. ദുനിയാവിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും അസൂയയും വിദ്വേഷമൊക്കെ ഉണ്ടാകും, പക്ഷെ സ്വർഗക്കാർക്ക് ആ സംഭവം ഉണ്ടാകില്ല മനസ്സിൽ. എന്നത് പാടെ എല്ലാം അള്ളാഹു എടുത്ത് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അവസ്ഥ അഥവാ സ്വർഗക്കാരുടെ ഒരവസ്ഥ, ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന അപൂർവ ചില വ്യക്തിത്വങ്ങളുണ്ട്, മനസ്സിൽ ഒരാളോട് വെറുപ്പില്ല, ശുദ്ധ മനസ്സ്, അയാളോട് ദുൽബ് ചെയ്യുന്ന വഞ്ചന കാണിക്കുന്ന ആളുകളെ കുറിച്ച് പോലും നല്ല വിചാരം, അത് വല്ലാത്തൊരു ഗുണമാണ്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വിശദീകരിച്ചത് ഊഹത്തെക്കുറിച്ചാണ്. ഇവിടെ നോക്കൂ, ഹുസ്നു ദന്നി ബിൽ ആഖരീൻ, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ സാധിക്കുക, അത് സ്വന്തത്തെ വഞ്ചിക്കുകയാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന വിഷയത്തിൽ പോലും അവർക്ക് ന്യായമുള്ള അല്ലെങ്കിൽ അവരെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുക. എന്തു മനസ്സുള്ള ആളുകൾക്കാണ് അത് സാധിക്കുക? വിശാലമായ മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. ആ ഒരു മനസ്സിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാളോടും വെറുപ്പില്ലാത്ത, ഒരു മുസ്ലിമിനോടും വെറുപ്പില്ലാത്ത ഒരു വലിയ വിശാലമായ മനസ്സ് ലഭിക്കാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആരോടും വെറുപ്പില്ല, അസൂയയില്ല, അതുപോലെ തന്നെ പകയില്ല, ഒന്നുമില്ല. അബൂ ദുജാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രോഗിയായി കിടക്കവേ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത ഒരു ശോഭയുണ്ട്, മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ട്. മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അദ്ദേഹം രോഗിയാണെങ്കിലും അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമായ അവസ്ഥയിലാണ്. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, മാലി വജ്ഹിക യതഹല്ലൽ, എന്ത് പറ്റി താങ്കളുടെ മുഖത്തിന് അതിങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അബൂ ദുജാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ മിൻ അമലി ശൈഇൻ ഔസഖു ഇൻദി മിൻ ഇസ്നതൈൻ, എന്റെ അടുത്ത് രണ്ട് കാര്യങ്ങളെക്കാൾ സുദൃഢമായ ഒരു അമലുമില്ല. എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അമലുകൾ, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? കുന്തു ലാ അതകല്ലമു ഫീ മാ ലാ യഅനീനി, എനിക്ക് ഉപകാരമില്ലാത്ത ഒരു കാര്യം ഞാൻ സംസാരിക്കാറില്ല, ഉപകാരമുള്ളതേ ഞാൻ സംസാരിക്കൂ, അഥവാ എന്റെ നാവിലൂടെ നല്ലതേ വരൂ, എനിക്ക് ഉപകാരമില്ലാത്ത ഒരു കാര്യം എന്റെ നാവിലൂടെ ഞാൻ സംസാരിക്കാറില്ല. വകാന ഖൽബി ലിൽ മുസ്ലിമീന സലീമ, രണ്ടാമത്തെ കാര്യം, മുസ്ലിങ്ങൾക്കൊക്കെ മുസ്ലിങ്ങളോടൊക്കെ എന്റെ ഹൃദയം സലീമായ അവസ്ഥയിലാണ്, ഒരാളോടൊരു ദേഷ്യവും വെറുപ്പൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് എന്റെ കൽബുള്ളത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും സന്തോഷമാണ്, എനിക്ക് പ്രത്യേകിച്ച് മാനസികമായ പ്രയാസങ്ങളൊന്നുമില്ല. എനിക്ക് രോഗമുണ്ട്, അതൊരു പ്രയാസം തന്നെയാണ്, പരീക്ഷണം തന്നെയാണ്, പക്ഷെ എന്റെ മനസ്സെപ്പോഴും റാഹത്തിലാണ് എന്നാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വിശദീകരിച്ചല്ലോ, വന്ന് ഒരാളെ കുറിച്ച് മോശം വിചാരിക്കുക, ഒരു നല്ല മനുഷ്യനെ കുറിച്ച് മോശം വിചാരിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇസ്ലാം അതിനെ എതിർത്തിട്ടുണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ കുറഞ്ഞ രൂപത്തിലെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ സംസാരത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ മറ്റുള്ളവരെ കുറിച്ച്, അതും നല്ലൊരു മനുഷ്യനെ കുറിച്ച് ഈ രൂപത്തിൽ വന്ന് ഊഹം എന്നുള്ളത് ഊഹിച്ചുകൊണ്ട് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംസാരവും അതുപോലെയുള്ള കാര്യങ്ങളും പെരുമാറ്റവും ഒരിക്കലും ശരിയല്ല. ബക്കർ ഇബ്നു അബ്ദില്ലാഹ് അൽ മുസ്നി, മഹാനായ താബിഈയാണ്, അദ്ദേഹം പറയുന്നത് കാണാം, ഇയ്യാക മിനൽ കലാം, നീ ചില സംസാരങ്ങൾ സൂക്ഷിക്കണം. എന്താണ് സംസാരം? മാ ഇൻ അസബ്ത ഫീഹി ലം തുഅജർ, അത് നീ പറഞ്ഞു, പക്ഷെ അത് ശരിയാണെങ്കിൽ അതുകൊണ്ട് നിനക്ക് കൂലിയൊന്നുമില്ല. നീ പറഞ്ഞു, അത് ശരിയായതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല. പക്ഷെ വൈൻ അഖ്തഅത ഫീഹി, നീ പറഞ്ഞതിൽ തെറ്റ് സംഭവിച്ചാൽ, അഥവാ ഊഹമാണ് അത്, നീ പറഞ്ഞ തെറ്റായ ഊഹമാണെങ്കിൽ അഹിംത, നീ അതുകൊണ്ട് പാപിയായിത്തീരും. വഹുവ സുഉ ദന്നി ബി അഖീക, അത് നിന്റെ സഹോദരനെ കുറിച്ച് മോശം വിചാരിക്കലാണ്, ഊഹിച്ച് ഒരു തന്റെ സഹോദരനെ കുറിച്ച് പറയലാണ്. ആ ഊഹം ശരിയാണെങ്കിൽ നിനക്ക് അതുകൊണ്ട് കൂലിയൊന്നുമില്ല, പക്ഷെ ആ ഊഹം തെറ്റാണെങ്കിലോ, അത് തെറ്റായ ഊഹമായി മാറി, അത് പറഞ്ഞതിന്റെ പേരിൽ നീ പാപിയായിത്തീരും. അങ്ങനെയുള്ള സംസാരം നീ സൂക്ഷിക്കണം. ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ വല്ലതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ആ ഊഹം ശരിയാണെങ്കിൽ തന്നെ നമുക്കത് കൊണ്ട് കൂലിയുണ്ടോ? കൂലിയില്ല. എന്നാൽ നമ്മൾ ഊഹിച്ചത് തെറ്റാണ്, ആ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വല്ലതും പറഞ്ഞുപോയാൽ അത് തെറ്റായ ഊഹമാണ് എങ്കിൽ, ആ ഊഹിച്ചത് തെറ്റാണ് എങ്കിൽ, അതിന്റെ പേരിൽ നമ്മൾ പാപികളായി ചേരുകയാണ്. സഹോദരങ്ങളെ, സമൂഹമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാകും, പല പ്രയാസങ്ങളും ഉണ്ടാവും. ഇങ്ങനെയുള്ള നാവിനെ സൂക്ഷിക്കേണ്ടി വരും, പല പ്രയാസങ്ങൾ, ഇങ്ങോട്ട് നമ്മളെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാവും, കളവുകളൊക്കെ പ്രചരിപ്പിക്കും, അതൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ദീനിയായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് പല ആരോപണങ്ങളും ഉണ്ടാകും. അവരെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഷെയ്ത്താൻ പടച്ചുവിടുന്നതാണ്. ഷെയ്ത്താൻ ഒരു നിലക്ക് അവനെ നേരിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല, പഴപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ ഷെയ്ത്താൻ എന്ത് ചെയ്യുമെന്നറിയോ? ഷെയ്ത്താനിന്റെ മനുഷ്യ കൂട്ടാളികൾ ഉണ്ടാകും, അവരെ ഇളക്കിവിടും. അവരെ കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞിട്ടും അവരെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടും പിശാച് ഒരിക്കലും വെറുതെ ഇരിക്കുകയില്ല. ഒരു നല്ല മനുഷ്യൻ നാട്ടിലുണ്ട്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ പിശാച് അടങ്ങിയിരിക്കൂല. അവനെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ സാധിക്കും, അങ്ങനെയൊക്കെ പിശാച് പ്രയാസപ്പെടുത്തും. നേരിട്ട് പിശാചിനൊന്നും ഒരടവും അവന്റെ അടുത്ത് നടക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് അവനെ പേടിക്കും, പ്രയാസപ്പെടുത്തും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വരെ ഉണ്ടായിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് പിശാചിനൊന്നും ചെയ്യാൻ സാധിക്കൂല, ഒരു നിലക്കുള്ള വസ്വാസോ വേറെ നിലക്ക് ഉപദ്രവവും ചെയ്യാൻ സാധിക്കൂല. പക്ഷേ ശത്രുക്കളെ ഇളക്കി വിട്ടിട്ട് പലതും പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ തോന്നിവാസം വിളിക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാനും പിശാചിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് നന്നായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ശൈത്താൻ അവന്റെ കൂട്ടാളികളെ വിട്ട് പലതും ചെയ്യാൻ അവന് സാധിക്കും. പക്ഷെ സമൂഹമായി ജീവിക്കുമ്പോൾ കുറച്ച് ക്ഷമിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു വിശ്വാസി, അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിച്ചു സഹിച്ചു അങ്ങനെയുള്ള ഒരു വിശ്വാസി, അവൻ ജനങ്ങളുമായി ഇടപഴകാതെ അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസമൊന്നും സഹിക്കാൻ സന്നദ്ധരല്ലാത്ത സത്യവിശ്വാസിയേക്കാൾ ഖൈറാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു, അതിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകുന്നു, അപ്പൊ അവൻ ക്ഷമിക്കുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് അവരിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളിൽ സഹിക്കാൻ പറ്റാതെ അവരോട് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ അവിവേകമായി പെരുമാറി അങ്ങനെയുള്ള ആളുകൾക്കല്ല, അവരിൽ നിന്നുണ്ടാകുന്ന പല പ്രയാസങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ആരോപണങ്ങളായിരിക്കും, കളവുകളായിരിക്കും. നമ്മളെ കുറിച്ച് ഒരാൾ കളവ് പറഞ്ഞാൽ തിരിച്ച് കളവ് പറയാന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. നമ്മളെ കുറിച്ച് ഒരാൾ കളവ് പറഞ്ഞു, എന്താ അതിന് പരിഹാരം? നമ്മൾ തിരിച്ചവരെ കുറിച്ച് കളവ് പറയാം? ഒരിക്കലുമില്ല. ഒരിക്കലും ഒരു തിന്മ കൊണ്ട് നേരിടുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. നമ്മളെ കുറിച്ച് ഒരാൾ ആരോപണം പറഞ്ഞു, തിരിച്ച് മറുപടി എന്താണ്? അയാളെ കുറിച്ച് ആരോപണം പറയണമോ? ഒരിക്കലുമല്ല. അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ക്ഷമിക്കാനും സഹിക്കാനൊക്കെ സാധിക്കണം. നമ്മൾ സമൂഹത്തോട് ഇടപഴകുമ്പോൾ, അവരോട് നല്ല രൂപത്തിൽ പെരുമാറുമ്പോൾ, അവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടല്ല, നല്ല രൂപത്തിൽ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നത് പുണ്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മുമ്പ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരാളോട് സംസാരിക്കുന്നത് പോലും നമുക്ക് പുണ്യമാക്കാൻ സാധിക്കും. ഒരാളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നത് നമുക്ക് നാളെ പരലോകത്ത് നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുന്ന, മീസാനിൽ ഖനം തൂക്കുന്ന കാര്യമാക്കി മാറ്റാൻ പറ്റും. കാരണം നല്ല സംസാരം എന്നുള്ളത് അത് സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. സൃഷ്ടികളുമായി പെരുമാറുന്നതിനുള്ള സൗഭാഗ്യം എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവരോട് പെരുമാറുക എന്നുള്ളതാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അവരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നത്. ഒരാളോട് നല്ല രൂപത്തിൽ നമ്മൾ സംസാരിക്കുന്നു, അതിന് നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആളുകളെ കുറിച്ച് തെറ്റിദ്ധാരണകളോടുകൂടി അഥവാ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് പെരുമാറുക എന്നുള്ളത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. മറിച്ച് അവരെ കുറിച്ച് നല്ലത് വിചാരിക്കാനുള്ള ഒരു താല്പര്യമാകണം നമുക്ക് ഉണ്ടാകേണ്ടത്.
എങ്ങനെയാണ് ഒരാളെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ സാധിക്കുക? നേരത്തെ പറഞ്ഞല്ലോ, നല്ല വിശാലമായ മനസ്സുള്ള ആളുകൾക്ക് അത് സാധിക്കും. നമ്മുടെ മനസ്സിനെ ഒരു ശുദ്ധീകരിക്കുക, മനസ്സിനെ ശുദ്ധീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, മനസ്സ് വിശാലമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ സാധിക്കും. എന്നാൽ മനസ്സ് മോശമാണെങ്കിലോ, വൃത്തികെട്ടതാണെങ്കിലോ അവനൊരാളെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ സാധിക്കില്ല. അറബികൾ പറയാറുണ്ട്, ഒരുത്തൻ അമലും മോശമാണെന്നുണ്ടെങ്കിൽ അവന്റെ ചിന്തകളും മോശമായിരിക്കും, അവന്റെ ഊഹങ്ങളും മോശമായിരിക്കും, അവന്റെ വന്നുകളൊക്കെ മോശമായിരിക്കും. എന്നാൽ ഒരാളുടെ അമല് നല്ലതാണോ, അവന്റെ ചിന്തകളും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അതിന് വലിയ ഉദാഹരണമായിരുന്നു. അദ്ദേഹത്തിന്റെ ശത്രുക്കളോട് പോലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം വലിയ മാതൃകാപരമായിരുന്നു. ശത്രുക്കളോട് പോലും, അദ്ദേഹത്തെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളോട് പോലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ശത്രുക്കളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ട് അത് സ്വന്തം കൂട്ടുകാരോട് പെരുമാറുന്നത് പോലെ ശത്രുവിനോട് പെരുമാറാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്തു വലിയ മനസ്സായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാർ പറയുന്നത് കാണാം, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ശത്രുക്കളോട്, എതിരാളികളോട് പെരുമാറുന്നത് പോലെ എന്റെ കൂട്ടുകാരോട് ഞാൻ പെരുമാറാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരുടെ ശത്രുക്കളോട് പെരുമാറുന്നതിന് വലിയ കാര്യം, അതുപോലെ എന്റെ കൂട്ടുകാരോട് എനിക്ക് പെരുമാറാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയായിരിക്കും അദ്ദേഹത്തിന്റെ ആ ശത്രുക്കളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൂടി? ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള. അദ്ദേഹം ഷൈഖുൽ ഇസ്ലാമിനെ നിരന്തരം ഉപദ്രവിച്ചിരുന്ന, പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു ശത്രു, ആ ശത്രുവിന്റെ മരണ വാർത്ത അറിയിക്കാൻ വേണ്ടി ഓടി ചെന്നതാ. സന്തോഷത്തില് ശത്രു മരിച്ചു. അത് കേട്ടപ്പോ ഷൈഖുൽ ഇസ്ലാം തിരിച്ചു വളരെ ശക്തമായി ഇബ്നു ഖയ്യിമിനെ എതിർത്തു. ഒരിക്കലും നീ പറഞ്ഞത് ശരിയല്ല, ശക്തമായി എതിർത്തു. അദ്ദേഹം പെട്ടെന്ന് ഓടിപ്പോയി ആ മരണ വീട്ടിലേക്ക്. മുസ്ലിം തന്നെയാണ്, അഥവാ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾ തന്നെയാണ്. ഓടി ചെന്നിട്ട് അവിടെ അവരെ സമാധാനിപ്പിച്ചു, തഹസിയത്ത് നടത്തി. എന്നിട്ട് അവരോട് പറയുന്ന വാക്ക്, ശത്രുവിന്റെ വീട്ടിൽ പോയി പറയുന്ന വാക്കാണ് കേട്ടോ, അനലക്കും മഖാനവും, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇനി മുതൽ ഞാനാണ് നിങ്ങൾക്ക്. വലായക്കുറുലക്കും അംറും തഹ്താജൂന ഫീഹി ഇലാ മുസാഅദതിൻ ഇല്ലാ വസഅഅതുക്കും ഫീഹി, നിങ്ങളെ സഹായിക്കേണ്ട വല്ല കാര്യമുണ്ടോ അത് ഞാൻ നിങ്ങളെ സഹായിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത്, അദ്ദേഹം നിങ്ങളുടെ ഗൃഹനാഥനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, ഇനി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനാണ്. നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ, വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. ഇത് ആരോടാ പറയണറിയോ? അദ്ദേഹത്തെ നിരന്തരം പ്രയാസപ്പെടുത്തിയിരുന്ന അദ്ദേഹത്തിന്റെ കഠിന ശത്രുവിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ മരണ ദിവസം പോയി പറയുന്ന വർത്തമാനമാണ്. ആ വീട്ടുകാർക്കൊക്കെ വല്ലാത്ത സന്തോഷമായി ഇദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റം. ആ ശത്രുക്കൾ പോലും അടുത്തു വരും ഈ പെരുമാറ്റം കൊണ്ട്. ഇതാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ സ്വഭാവം. നോക്കൂ, നല്ലത് വിചാരിക്കാൻ സഹായകമാകുന്ന മറ്റൊരു, നമ്മളെ കുറിച്ച് ആരെങ്കിലും നമ്മളോട് നേരിട്ട് വല്ലതും സംസാരിച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് തോന്നും അയാൾ എന്തുകൊണ്ട് എന്നോട് അങ്ങനെ സംസാരിച്ചു, എന്നോട് വല്ല ഉറപ്പുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് പറയണോ എന്നൊക്കെ നമ്മൾ മോശപ്പെട്ട രൂപത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ സംസാരം പലപ്പോഴും ഉണ്ടാകാറില്ല, ആര് നമ്മളെ സംസാരിച്ചാലും. പക്ഷേ ഈ ആളുകളെ കുറിച്ച്, നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയെ കുറിച്ച് നല്ലത് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മളൊരാൾക്ക് ഒരു നല്ല കാര്യം പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ അയാൾ പറഞ്ഞത് എനിക്ക് ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ സംസാരത്തെ നല്ല രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുക എന്നുള്ളത്. നോക്ക്, ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യം വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഖവ്വല്ലാഹു ളഅഫക, അല്ലാഹു താങ്കളുടെ ദുർബലതയെ വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഖവ്വ എന്ന് പറയുന്ന വാക്കിന് ഈ പറഞ്ഞ വ്യക്തി ഉദ്ദേശിച്ച് അദ്ദേഹത്തിന്റെ ദുർബലതയൊക്കെ മാറി അദ്ദേഹത്തിന് രോഗം സുഖപ്പെടട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ആ വാക്ക് ഖവ്വ എന്ന് പറയുന്ന വാക്ക് നിങ്ങളുടെ ദുർബലത വർദ്ധിപ്പിക്കട്ടെ എന്നർത്ഥമാണ് വരുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞു, ലൗ ഖവ്വ ളഅഫി ലഖതലനി, എന്റെ ദുർബലത വർദ്ധിച്ചാൽ അതെന്നെ നശിപ്പിച്ചു കളയും, ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഇയാൾ പറഞ്ഞ വാക്ക് തെറ്റാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ അറത്തു ഇല്ലൽ ഖൈർ, ഞാൻ ഖൈറായ അർത്ഥമാണ് ഉദ്ദേശിച്ചത്, നിങ്ങളുടെ ദുർബലത അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ ദുർബലത വർദ്ധിക്കട്ടെ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നിങ്ങളെ ബാധിച്ച പ്രയാസം അള്ളാഹു മാറ്റി തരട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു.
ഇമാം ഷാഫി റഹിമഹുള്ള പറയാണ്, അഅലമു, എനിക്കറിയാം, അന്നക ലൗ സബബ്തനി മാ അറദ്ത ഇല്ലൽ ഖൈർ. ഇമാം ഷാഫിയുടെ മനസ്സ് നോക്ക്, അദ്ദേഹം പറയുന്നു നീ എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ എന്താ മനസ്സിലാക്കി അറിയോ, നീ എനിക്ക് ഖൈറേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നീ എന്നെ ചീത്ത വിളിച്ചാലും ഞാൻ നിന്നെ കുറിച്ച് മനസ്സിലാക്കുക, നീ എനിക്ക് ഖൈർ ഉദ്ദേശിച്ചതുകൊണ്ടാണ് നീ എന്നെ ചീത്ത പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് ഇമാം ഷാഫിയുടെ മനസ്സ്. നീ എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ നിന്നെ കുറിച്ച് നല്ലതേ മനസ്സിലാക്കി, എനിക്ക് എന്തോ ഒരു ഖൈർ ഉദ്ദേശിച്ചതുകൊണ്ടാണ് നീ എന്നെ ആക്ഷേപിച്ചത്, ചീത്ത വിളിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ ആർക്കാണ് സഹോദരങ്ങളെ സാധിക്കുക? നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞു നമ്മൾ ചെറിയ രൂപത്തിൽ കേട്ടാൽ മതി, പിന്നെ അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ച് മനസ്സിൽ അവനെ കാണുമ്പോൾ പിന്നെ അവനെ നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പിന്നെ അവനെക്കുറിച്ച് അവനെ തിരിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് ശരിക്കും വ്യക്തമായി കേട്ട കാര്യം പോലും ആകൂല, നേരിട്ട് പറഞ്ഞ കാര്യം പോലും ആകൂല. എന്തോ ഒരു ചെറിയ കാര്യം അവൻ എന്നെ കുറിച്ച് പറഞ്ഞു നടക്കുന്നൊരു ചെറിയൊരു ഒരു ഒരു സൂചന കിട്ടിയതിന്റെ പേരിൽ പിന്നീട് അവനെ കുറിച്ച് അങ്ങോട്ട് ഊഹിച്ചിട്ട് വലിയൊരു അവസ്ഥയിലേക്ക് മാറണം, അപകടകരമായ അവസ്ഥയിലേക്ക് മാറണം. എന്നാൽ ഇമാം ഷാഫിഈ നേരിട്ട് വന്ന് സംസാരിച്ചാലോട് പറ, നീ എന്നെ ചീത്ത വിളിച്ചാലും ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കുക, എനിക്കെന്തോ ഖൈർ നീ ഉദ്ദേശിച്ചത് കൊണ്ടാണ് നീ എന്നെ ചീത്ത വിളിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ഒരു മനസ്സ്, ഇത് വല്ലാത്തൊരു മനസ്സാണ്. അതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ പുതുവിലെ ഒരു ഭാഗം ഞാൻ അത് വിശദീകരിച്ചു. ഒരാളെ കുറിച്ച് വല്ല വാർത്തയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അയാളെ കുറിച്ച് തെറ്റിദ്ധരിക്കല്ല, അവൻ അങ്ങനെ തന്നെ, അവൻ മുമ്പേ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞത് നമ്മൾ എരിവും കുളിയും കൂട്ടി അതങ്ങോട്ട് പ്രചരിപ്പിക്കല്ല. മുഹമ്മദ് ബിൻസീർ റഹിമഹുള്ള പറഞ്ഞ വാചകം നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്. ഇദാ ബലഗക അന അഖീക ശൈഉൻ ഫൽതമിസ് ലഹു ഉദ്റാ. നിന്റെ സഹോദരനെ കുറിച്ച് വല്ല വാർത്തയും കിട്ടിക്കഴിഞ്ഞാൽ നീ അതിന് വല്ല കാരണവും കണ്ടെത്തണം, അവൻ എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഫൈലം തജിദ്, ഇനി ആ കാരണം നിനക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫഖുൽ, നീ പറയണം, ലഅല്ലഹു ഉദ്റൻ ലാരിഹു, എനിക്കറിയാത്ത എന്തോ കാരണം അദ്ദേഹത്തിനുണ്ട്, എനിക്കത് മനസ്സിലായിട്ടില്ല എന്ന് നീ പറയണം. അപ്പോൾ നീ അവരെ കുറിച്ച് മോശം വിചാരിക്കാൻ പാടില്ല എന്നാണ് മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഉമർ ബിൻ അബ്ദുൽ അസീസ്, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനായ ഖലീഫയാണല്ലോ, അദ്ദേഹം പറഞ്ഞു, അഅ്ഖലുൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളെന്ന് പറഞ്ഞാൽ, അഅ്ദറുഹും ലഹു, ജനങ്ങൾക്ക് ഉദ്ർ കണ്ടെത്തുക, ഒരു കാര്യം സംഭവിക്കുമ്പോൾ അവനെ കുറ്റപ്പെടുത്തി അവനെ നശിപ്പിക്കുന്ന അവസ്ഥയല്ല, അവനെ ബഹിഷ്കരിച്ച് ഒഴിവാക്കുന്ന അവസ്ഥയല്ല, അവനെന്തെങ്കിലും കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്ന, അങ്ങനെ ആ ഒരു ഉദ്ർ ഉള്ളത് കൊണ്ടാണ് അവൻ ചെയ്തത് എന്ന് കണ്ടെത്തുന്നവനാണ് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള പറഞ്ഞത്. അതുപോലെ തന്നെ ഒരാളെ കുറിച്ച് നമ്മൾ ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ അയാളുടെ സംസാരത്തെ നമ്മൾ വിശ്വസിക്കണം. ഒന്നാമതായി ആദ്യം തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇയാൾ പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയാലും ചില സന്ദർഭത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ സംസാരത്തിന് അയാളുടെ മനസ്സിലെന്തു എന്നുള്ളത് നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമല്ല. അയാളുടെ മനസ്സിലെന്ത്, അയാളുടെ മനസ്സ് തുറന്നു നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരായ നമ്മൾക്കതിന്റെ കടമയില്ല. അയാൾ പറഞ്ഞോ അത് വിശ്വസിക്കുക. അതിൽ ഉദാഹരണം, ഇമാം മുസ്ലിം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമ ഇബ്നു സൈദ്, ഒരു യുദ്ധത്തിൽ അദ്ദേഹം ഒരു അൻസാരിയും കൂടി ഒരു മനുഷ്യനെ യുദ്ധത്തിൽ കൊല ചെയ്ത കാര്യം പറയുന്നു. അദ്ദേഹത്തെ പിടിച്ചപ്പോ ആ യുദ്ധത്തിൽ പിടിച്ചുകെട്ടി അദ്ദേഹത്തെ വെട്ടാൻ ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, അദ്ദേഹം മുസ്ലിമാകുന്ന ഷഹാദ പ്രഖ്യാപിച്ചു. പക്ഷേ ആ സാഹചര്യത്തിൽ ഉറപ്പാണ് അദ്ദേഹം രക്ഷപ്പെടാൻ വാളിന്റെ വെട്ടേൽക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വ്യക്തമാണ് പ്രത്യക്ഷത്തിൽ. പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടും ഉസാമ ഇബ്നു സൈദ് വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞ യുദ്ധമാണ്, യുദ്ധ സാഹചര്യമാണ്, അല്ലാതെ അല്ലട്ടോ. ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും നീ അദ്ദേഹത്തെ കൊന്നൂല്ലേ? അബൂ ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാ ഇന്നമാ കാന മുതഅവ്വിദൻ മിനൽ ഖത്ൽ, ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ വർത്തമാനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞു. ആ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, വേറെ ഒരു രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ സത്യസന്ധമായിട്ട് പറഞ്ഞതല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. റസൂലുള്ള എന്താ പറഞ്ഞറിയോ, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഖതൽതഹു ബഅദമാ, അതെന്നെ ചോദിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നീ അവനെ കൊന്നോ?
ലാ ഇലാഹ ഇല്ല പറഞ്ഞിട്ടും നീ അവനെ വധിച്ചോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ വേറെ ഒരു മറുപടിയില്ല. ഉസാമ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം പ്രയാസമായി. അദ്ദേഹം പറയുന്നു, ഞാൻ ഹത്താ തമന്നൈതു അന്നി ലം അകുൻ അസ്ലംതു ഇല്ലാ യൗമൈദിൻ, അന്ന് മുസ്ലിമായാ മതിയായിരുന്നു, മുമ്പ് മുസ്ലിം ആകേണ്ടിയിരുന്നില്ല എന്ന് വരെ ഞാൻ ആഗ്രഹിച്ചു. കാരണം അത് സംഭവിച്ചു പോയല്ലോ, എന്റെ അടുത്ത് സംഭവിച്ച അബദ്ധാണത്. ലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം എന്താ? അദ്ദേഹം ലായിലായുള്ള പറഞ്ഞു, പിന്നീട് യുദ്ധം നിർത്തണം. ഇസ്ലാമിലെ യുദ്ധം അങ്ങനെ പിന്നെ അയാൾ വെട്ടാൻ പാടില്ല. യുദ്ധത്തിലുള്ള കാര്യമാണ് പറയുന്നത്, സന്ദർഭത്തിൽ നടത്തിയെടുത്ത് മനസ്സിലാക്കരുത്. പക്ഷെ അത് പറഞ്ഞ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞോട്ടെ, സത്യസന്ധമായിട്ട് പറഞ്ഞോട്ടെ, പിന്നെ വെട്ടില്ല, പിന്നെ കാര്യം കഴിഞ്ഞു, അവിടെ നിർത്തി. അവിടെ നമ്മുടെ മനസ്സ് തുറന്നു നോക്കാൻ അവന്റെ നീയസ് എന്തായിരുന്നു, അവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊന്നും നമ്മൾ പരിഗണിക്കണം. അവൻ നമ്മളാണ് വിശ്വസിക്കുക ഒന്നാമതായി. അതാണ് അയാളെ കുറിച്ചുള്ള നല്ല ധാരണ. അല്ലാതെ അയാൾ കളവ് പറഞ്ഞാണ് ഊഹിച്ചിട്ട് അയാളുടെ മനസ്സ് സത്യം എന്താ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഊഹമെന്നുള്ളത് പല രൂപത്തിലുണ്ട്. നിർബന്ധമായ ദന്ന്, ഹസ്നുൽ ദന്ന്, നല്ല വിചാരം അതുണ്ട്. അത് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും നല്ലതേ വിചാരിക്കാൻ പാടുള്ളൂ. ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് എന്താ അള്ളാഹു ഇങ്ങനെ, എന്നെ മാത്രം എന്താ അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കണം, അങ്ങനെ മോശം വിചാരിക്കാനേ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം. എന്ത് പരീക്ഷണം ഉണ്ടായാലും എനിക്ക് ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് അള്ളാഹു എനിക്ക് ഈ പരീക്ഷണം നൽകിയത് എന്ന് നല്ല വിചാരത്തോടുകൂടി ആ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കും. അത് ഹസ്നുൽ ദന്നി ബില്ലാഹ്, അത് നിർബന്ധമാണ്. അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിച്ചോ അവന്റെ കാര്യം പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി ദന്ന, നിങ്ങളിൽ ഒരുത്തരും മരിക്കാൻ പാടില്ല അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടല്ലാതെ. മരണം മരിക്കുന്ന സമയത്ത് അഥവാ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടേ മരിക്കാവൂ, മോശം വിചാരിച്ച് മരിക്കരുത്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനോട് ഉറപ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ പരീക്ഷിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് ഉറപ്പുവെക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചു. എന്ത് പ്രയാസമുണ്ടെങ്കിൽ നമ്മൾക്ക് നാളെ നടക്കുന്ന എന്താണെന്നറിയില്ല. ചില പരീക്ഷണങ്ങൾ നമുക്ക് ഖൈറായിരിക്കും. ചിലപ്പോൾ നമ്മളൊന്ന് ആക്സിഡന്റ് ആയി കാല് മുറിഞ്ഞു, അത് നാളെ മറ്റേന്ന് വലിയൊരു ആക്സിഡന്റ് വന്ന് മരിക്കാതിരിക്കാൻ കാരണമായേക്കാം, അള്ളാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നല്ലത് അള്ളാഹു എപ്പോഴും ഖൈറേ ഉദ്ദേശിക്കുന്നു. മനുഷ്യനത് ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നന്മ ഉണ്ടാകുള്ളൂ. നമ്മൾക്ക് എത്ര പരീക്ഷണം ഉണ്ടോ നമ്മളത് ക്ഷമിച്ചാൽ അതൊരു കൂലിയാണ്. പരീക്ഷണത്തിന്റെ കാഠിന്യം എത്രയാണോ അതിനനുസരിച്ചാണ് പ്രതിഫലം. കൂടുതൽ പരീക്ഷണം പിന്നെ അനുഭവിച്ച ആളുകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്. അവ ക്ഷമിക്കണം എന്ന് മാത്രം. കുറെ പരീക്ഷണം ഉണ്ടായി, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത വാക്ക് പറഞ്ഞ്, അള്ളാഹുവിനെ തെറിവിളിച്ച്, അള്ളാഹു എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മോശം പറഞ്ഞാൽ അവന്റെ കാര്യം ദുനിയാവ് പോക്കാണ്, പരലോകം പോക്കാണ്. പക്ഷേ നമ്മൾക്ക് നല്ലത് വിചാരിക്കാൻ സാധിച്ചാലോ, നമ്മൾ ക്ഷമിച്ചാലോ, നമുക്ക് നാളെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലമാണ് ക്ഷമിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തേത് സുന്നത്തായ വന്ന്, അഥവാ നല്ല മനുഷ്യന്മാരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ്. നല്ല മനുഷ്യന്മാരെ കുറിച്ച് സമൂഹത്തിൽ കളവ് പറയാത്ത നല്ല മനുഷ്യന്മാരെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നത് സുന്നത്താണ്. മറ്റൊന്ന് ഹറാമായത്, അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കുക ഹറാമായ ഊഹം വന്നാണ്. അതേപോലെ തന്നെ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് മോശം വിചാരിക്കുക അത് ഹറാമായത്, അതാണ് ഇയാക്കും വന്ന, നിങ്ങൾ ഊഹം സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ആ വന്നിനെ കുറിച്ചാണ്. ഒരു നല്ല മനുഷ്യനെ കുറിച്ച് മോശം വിചാരിക്കുക അതാണ് ഹറാം, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നാലാമത്തേത് അനുവദനീയമായ ഊഹമാണ്. അനുവദനീയമായ ഊഹം അത് തെറ്റല്ല. ഇപ്പൊ നമ്മൾ പറയണം, നമ്മൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഇതിലെങ്ങനെ പോയി അവിടെ എത്താൻ സാധ്യത ഉണ്ട്, അങ്ങനെ ഊഹിച്ചുപോയി, അത് തെറ്റല്ല, ജായിസാണ്. അത് തെറ്റല്ല, ജായിസാണ്.
ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, അഥവാ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹുവിന്റെ ഉമ്മ, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഇന്നമാ ഹുവ അഖവാകി ഔ ഉഖ്താകി. അപ്പോ അന്ന് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. അദ്ദേഹം പറയാണ്, ഒന്നുകിൽ ഇത് നിന്റെ രണ്ട് സഹോദരികളാകും, ചില സഹോദരൻ, രണ്ട് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇരട്ടകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അതൊരു ധാരണയാണ്, അന്ന് വേറെ സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഊഹത്തിന്റെ അടിസ്ഥാനം അത് ജായിസായ ഊഹമാണ്, അതൊന്നും തെറ്റല്ല. ഇവിടെ ഏതാണ് ഹറാമായ വിലക്കപ്പെട്ട ഊഹം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്, നമുക്കറിയാം. ഊഹിക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, പറ്റാത്ത കാര്യം നമുക്ക് ശരിക്കും ഇങ്ങനെ നാലെണ്ണം വിഭജിച്ച് പറയാൻ തന്നെ നമുക്കറിയാം. ഒരാളെ കുറിച്ച് മോശം വിചാരിക്കുക എന്നുള്ളതും ഇങ്ങനെയുള്ള ഊഹങ്ങളും രണ്ടും വ്യത്യസ്തമാണെന്ന് നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്, നമുക്കൊക്കെ പല കുറവുകളുണ്ട്. നമ്മൾ നമ്മളുടെ കുറവ് ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ബാക്കിയുള്ള കുറവുകൾ ചിന്തിക്കാൻ സമയമുണ്ടാകില്ല. അവരെ കുറിച്ച് ഊഹിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ ഒന്നും സമയമുണ്ടാകില്ല. നമ്മൾ നമ്മുടെ കുറവുകളെടുത്ത് ചിന്തിച്ചു നോക്ക് എത്ര കൂടുതലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കുറവുകളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുള്ള പറഞ്ഞതുപോലെ, മൻ തഗാഫല അൻ ഉയൂബിന്നാസ്, ജനങ്ങൾ ചെയ്യുന്ന അവരുടെ കുറവുകളിൽ നിന്നൊക്കെ ഒരുത്തന് അശ്രദ്ധ നടിച്ചു, അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും താല്പര്യമില്ല, അവൻ ഇന്ന പ്രശ്നമുണ്ട്, അവൻ ഇന്ന പ്രശ്നം, അതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ വഅംസക ലിസാനഹു അൻ തജബ്ബുഇ അഹ്വാലിഹിം അല്ലതി ലാ യുഹിബ്ബൂന ഇൽഹാറഹ, ജനങ്ങളുടെ കാര്യം ചുഴിന്ന് അന്വേഷിച്ച്, അവരറിയരുത്, അവർ പുറത്തുവിടാൻ താല്പര്യപ്പെടാത്ത കാര്യം നമ്മൾ പോയി ചുഴിന്ന് അന്വേഷിച്ച് പുറത്ത് പ്രചരിപ്പിക്കുക, അതിനെ തൊട്ട് നാവിനെ ഒരുത്തൻ പിടിച്ചുവെച്ചാൽ അവന്റെ ദീനും സുരക്ഷിതമായി, അവന്റെ അഭിമാനവും സുരക്ഷിതമായി. അള്ളാഹു സൃഷ്ടികളുടെ മനസ്സിൽ അവന് ഇഷ്ടം കൊടുക്കും, അവനെ കുറിച്ചുള്ള ഇഷ്ടം. ഇങ്ങനെ ആളുകളെ കുറിച്ച് കുറ്റവും കുറവും പറയാത്ത ആളുകളെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ഇഷ്ടമല്ലായിരിക്കും. ആളുകളിങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞ് അവന്റെ ന്യൂനത കണ്ടെത്തുന്ന ആളുകൾ ആർക്കും ഇഷ്ടമുണ്ടാകില്ല. അവൻ സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളാണെങ്കിലും സമ്പന്നനാണെങ്കിലും എന്താണെങ്കിലും, അതുകൊണ്ട് അള്ളാഹു തആല അവനെ സൃഷ്ടികളുടെ മനസ്സിൽ ഒരു ഇഷ്ടം അവനെ കുറിച്ച് ഇട്ടുകൊടുക്കും. വസതറ അല്ലാഹു ഔറതഹു, അവന്റെ ന്യൂനതകൾ അള്ളാഹു മറച്ചു വെക്കും, അവന്റെ സഹോദരന്റെ ന്യൂനത മറച്ചു വെച്ചിട്ടുണ്ട്. ഫൈനൽ ജസാ മിൻ ജിൻസിൽ അമൽ, അള്ളാഹുവിന്റെ ഒരു നടപടിയാണ്, സൃഷ്ടി എന്ത് ചെയ്തു അതേ അവസ്ഥയിൽ തിരിച്ച് അവന് പ്രതിഫലം കൊടുക്കും. ജനങ്ങളുടെ കുറ്റം ന്യൂനതകൾ മറച്ചു വെച്ചിട്ടുണ്ട്, അള്ളാഹു നാളെ പരലോകത്ത് അവന്റെ ന്യൂനതയും മറച്ചു വെക്കും, ദുനിയാവിനും മറച്ചു വെക്കും. നിന്റെ റബ്ബ് ഒരിക്കലും ഒരു അടിമകളോട് ഒരു നൽകും പോലും ചെയ്യുന്നവനല്ല എന്നാണ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ന്യൂനതകൾ കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരുടെ ന്യൂനതകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കുന്ന നമ്മൾ സന്തോഷിക്കുന്ന ആവശ്യവുമില്ല. ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞൊരു വാചകമുണ്ട്, വഅല, നീ മനസ്സിലാക്കണം, അന്നക ഇദാ നശർത ഉയൂബ അഖീക, നിന്റെ സഹോദരന്റെ ന്യൂനതകൾ നീ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ, ഫഇന്നല്ലാഹ സയുസല്ലിതു അലൈക മൻ യൻശുറു ഉയൂബക ജസാഅൻ ബിഫാഖ, നിന്റെ ന്യൂനതകൾ പ്രചരിപ്പിക്കുന്ന ഒരുത്തൻ അല്ലാഹു എന്ത് ചെയ്യും, നിയോഗിക്കും നിനക്ക് നീ ചെയ്തതിന് പ്രതിഫലം എന്നോണം. നമ്മൾ വേറെ ആരെങ്കിലും ന്യൂനത ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂനത പ്രചരിപ്പിക്കാൻ അല്ലാഹു വേറെ ആളെറക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മൾക്കൊക്കെ ഇഷ്ടം പോലെ ന്യൂനതകളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നീ മറ്റുള്ളവരുടെ ന്യൂനത പറയാൻ ഉദ്ദേശിക്കുമ്പോൾ നീ അപ്പ ചിന്തിക്കണം നിന്റെ ന്യൂനതകൾ, അപ്പൊ നിന്നെ മിണ്ടാതിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കാനും മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പ്രചരിപ്പിക്കാനുമാണ് ശ്രമിക്കേണ്ടത്. ഒരാളെ കുറിച്ചുള്ള ഒരു മോശം വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവനെ കുറിച്ച് നല്ലത് വിചാരിക്കാം, പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു, കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മളത് പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ സമൂഹത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ പറയേണ്ടി വരും, അത് അവനോടുള്ള ഉറപ്പല്ല, അവന്റെ വലയിൽ സമൂഹം പെട്ടുപോകുമെന്നുള്ളത് കൊണ്ട് അത് നമ്മൾ ഗീബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയം പറയവേ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു മതപണ്ഡിതൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ ദേഹേച്ഛ എന്നോണം ചില തിന്മകൾ, അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയത് ആളുകളെ പറ്റിച്ച് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ജനങ്ങളെ മതത്തിൽ നിന്ന് പിന്നെ പുറത്താക്കി കളയുന്ന അല്ലെങ്കിൽ അവരെ തെറ്റിച്ചു കളയുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് പറയുകയും ആ തിന്മയിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അത് മറ്റൊരു വിഷയമാണ്. ഇത് വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മൾ ഈ സംസാരിച്ചതിന്റെ ഉദ്ദേശം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ മനസ്സ് വിശാലമാകണം. ആളുകളെക്കുറിച്ച് നല്ലത് വിചാരിക്കാൻ, പരസ്പരം ഇണക്കത്തോടും സ്നേഹത്തോടും കൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളാണ് നമ്മളെല്ലാവരും, പരസ്പരം സഹോദരങ്ങളായി ജീവിക്കേണ്ട ആളുകളാണ്. സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്തിനാ ഈ പള്ളിയിൽ വന്നിരിക്കുന്നത്? സ്വർഗം പ്രതീക്ഷിച്ചിട്ടാണ്. ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ പാലിച്ചേ പറ്റൂ. അത് പാലിക്കുന്നവനേ സ്വർഗമുള്ളൂ. സ്വർഗത്തിലേക്ക് എത്താൻ ചില പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസം ഇവിടെ അനുഭവിച്ചാൽ ശാശ്വതമായ ലോകത്ത് നമ്മൾക്ക് സുഖമായി ജീവിക്കാം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല എല്ലാവരെയും, നമ്മളെല്ലാവരെയും കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.